ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. ശാബത്തുകാരുടെ ദുരുപദേശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവചനത്തിൽ കൂടി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ശാബത്താചാരികളുടെ വായടയ്ക്കാൻ പര്യാപ്തമായ നിലയിൽ അനേകം സത്യാന്വേഷികളുടെ കണ്ണുകൾ തുറന്ന് തിരുവചന സത്യം മനസ്സിലാക്കാൻ ഈ സി ഡി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. മിസസ് എൽ എൻ ജി വൈറ്റ് എന്ന സ്ത്രീയാണ് ശാബത്താചാരത്തിന് ആരംഭമിട്ട വനിത. ഒരിക്കൽ മിസസ് വൈറ്റ് ഒരു സ്വപ്നം കണ്ടു. അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിപരിശുദ്ധ സ്ഥലവും അവിടുത്തെ ഉപകരണങ്ങളും കണ്ടു. നിയമപ്പെട്ടകത്തിൻ്റെ മൂടി യേശു മാറ്റി. 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്ന പലകകൾ കണ്ടു. അതിൽ ഇതാ ഒരത്ഭുതം. 4 കൽപ്പനയ്ക്ക് ചുറ്റും തേജസ് മിന്നിത്തെളിഞ്ഞു നിൽക്കുന്നു. ഇതായിരുന്നു മിസസ് എൽ എൻ ജി വൈറ്റ് കണ്ട സ്വപ്നം. അന്നു മുതൽ 10 കൽപ്പനകളിൽ 4 കൽപ്പനയായ ശാബത്താചാരമാണ് ഏറ്റവും പ്രധാനമെന്ന് ആ സ്ത്രീ പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്ക് സ്വപ്നമല്ല, ദൈവജനമാണ് ആധാരം. അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയ പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7 ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി 2:3 വായിക്കുന്നു. എന്നാൽ അന്നത്തെ ജനം ആചരിക്കേണ്ടിയിരുന്ന ഒരു കൽപ്പനയായി നാം കാണുന്നില്ല. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ മാത്രമേ ശബദാചാരം ആചരിച്ചിരുന്നതായി കാണുന്നുള്ളൂ. അതിനു മുൻപ് ജീവിച്ചിരുന്ന ഭക്തന്മാർ ആരും ശബദ് ആചരിച്ചിരുന്നതായോ ആചരിപ്പാനുള്ള ദൈവകൽപ്പന ലഭിച്ചിരുന്നതായോ തെളിവില്ല. നിന്റെ വിശുദ്ധ ശബത്ത് നീ അവരെ അറിയിച്ചു എന്ന് നെഹമ്യ 9:14 വായിക്കുന്നു. യഹോവയ്ക്കും വിശുദ്ധമായിരുന്ന ശബത്ത് അവിടുന്ന് അറിയിച്ചത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെയാണ്. ലോകത്തിൻ്റെ ഒരു ജാതിക്കും അത് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നുവെന്ന് പുറപ്പാട് 31:12 നാം വായിക്കുന്നു. ശാബത്ത് ഇസ്രായേൽ ജാതിക്കും യഹോവയ്ക്കും മധ്യേ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഉടമ്പടി ആയിരുന്നുവെന്ന് ഈ വാക്യം നമ്മെ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കൃപായുഗത്ത് ജീവിക്കുന്ന നമ്മുടെ മേൽ ശാബത്താചാരത്തിന് യാതൊരു കാര്യവുമില്ല. അവൻ നമ്മെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷയ്ക്ക് നീക്കം വരികയും അധികം തേജസ്സുള്ളതായ ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിലത്രേ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3:3 മുതൽ 11 വാക്യങ്ങളിൽ ഈ വിഷയം വ്യക്തമാക്കിയിരിക്കുന്നു. ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പാത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം മാത്രമേ. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. കൽപ്പലകയിൽ എഴുതിയ പ്രമാണമാണ് ശാബദാചാരം. അത് നിലനിൽക്കുന്നതല്ലെന്നും നീക്കം വരുന്നതുമാണെന്നാണ് ഈ വേദഭാഗം നാം വായിക്കുന്നത്. എന്നാൽ ശാബദാചാരക്കാർ ഈ വാക്യത്തെപ്പറ്റി പറയുന്നത് കൽപ്പലകയിലെ പ്രമാണമല്ല, അതിന് തേജസ് മാത്രമാണ് നീങ്ങിപ്പോയത് എന്നാണ്. എന്നാൽ രണ്ട് കൊരിന്ത്യർ 3:11 നീക്കം വരുന്നത് തേജസ് എന്നല്ല, തേജസ് ഉള്ളത് എന്നാണ്. വാക്യം ശരിയായി വായിച്ചു നോക്കണം എങ്കിൽ മാത്രമേ ആ ഭാഗം മനസ്സിലാകത്തുള്ളൂ. ന്യായപ്രമാണം ക്രിസ്തു വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. റോമാലേഖനം 10:4 നമ്മൾ വായിക്കുന്നു, നമ്മുടെ മേൽ ന്യായപ്രമാണത്തിന് യാതൊരു അവകാശവുമില്ല. ക്രിസ്തു മൂലം വിശ്വാസികൾ ന്യായപ്രമാണത്തിന് മരിച്ചവരാകുന്നു. റോമാലേഖനം 7:1-4 വാക്യങ്ങൾ ഞാൻ വായിക്കും. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോട് ജിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ പറയും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പറയാതവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാ ദൈവത്തിന് ബലം കായ്ക്കുമാർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിനെ നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. മരിച്ച ഭർത്താവിന് ജീവിക്കുന്ന ഭാര്യമേലുള്ള സ്വാധീനത നഷ്ടപ്പെട്ടതുപോലെ ന്യായപ്രമാണത്തിനും ഇനിയും നമ്മുടെ മേൽ കാര്യമൊന്നുമില്ലെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ക്രിസ്തുവെന്ന വേറൊരുവന് നാം ഇപ്പോൾ മണപാട്ടിയാകുന്നു. ശാബദാചാരക്കാരെ, ഇനി ന്യായപ്രമാണത്തെ സേവിക്കാൻ പോകണ്ട. നാം ഇന്ന് ക്രിസ്തുവിനുള്ളവരായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിനാണ് അധീനരായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് ഗലാത്യർ 6:2 വായിക്കുന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം? യോഹന്നാൻ 13:34 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. കൽപ്പന എന്ന പദം വരുന്നിടത്തല്ല ശാബദാചാരക്കാർ ശാബത്ത് എടുത്തു വയ്ക്കാറുണ്ട്. എന്നാൽ 1 യോഹന്നാൻ 3:23 അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോനെ സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ എന്നെഴുതിയിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, ഇതാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. നാം ഇന്ന് കൊലപാതകം, മോഷണം, വ്യഭിചാരം ഇവ ചെയ്യാതിരിക്കുന്നത് ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നത് കൊണ്ടല്ല, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹമെന്നും എല്ലാ അനീതിയും വിട്ട് ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. വിശ്വസ്തയായ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നത് നിയമം അങ്ങനെ പറയുന്നതുകൊണ്ടല്ല, ഭർത്താവിനെ അവർ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അയാൾ റോമാലേഖനം 13:10 വായിക്കുന്നു, സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. നമ്മുടെ കർത്താവ് പലപ്പോഴും ശാബത്തിനെ ലംഘിച്ചതായി കാണാം. യോഹന്നാൻ 5:18 വായിക്കാം, അങ്ങനെ അവൻ ശാബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശാബത്ത് പ്രമാണിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്നവനല്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ 9:16 ശാബത്ത് പ്രധാനമായിരുന്നുവെങ്കിൽ കർത്താവ് അതിനെ ലംഘിക്കുകയില്ലായിരുന്നു. കർത്താവും ശിഷ്യന്മാരും ശാബത്ത് ലംഘിക്കുകയും അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുകയും ചെയ്തു. ശാബത്ത് ദൈവസഭയ്ക്ക് ആവശ്യമായിരുന്നെങ്കിൽ അക്കാര്യം ഒരു വലിയ പ്രശ്നമായി തീരേണ്ടത് അപ്പോസ്തോലിക കാലത്ത് തന്നെ ആയിരുന്നു. അതുവരെ ശാബത്ത് ആചരിച്ചിട്ടില്ലാത്ത ആ പുറജാതികൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്നു. അവരോട് ശാബത്ത് ആചരിക്കണം എന്ന് കൽപ്പിച്ച ഒരു സൂചന പോലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ശാബത്തിന് വിപരീതമായിട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാരിൽ നിന്നും വിശ്വസിച്ചു വന്ന ചിലർ പുറജാതികൾ പരിച്ഛേദന ഏൽക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കുകയും വേണം എന്ന് നിർബന്ധിച്ചു തുടങ്ങി. ഈ സംഗതിയെക്കുറിച്ച് ആലോചിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും യെരുശലേമിൽ വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം ഒടുവിലായി ഒരു തീരുമാനത്തിലെത്തി. അപ്പോസ്തല പ്രവൃത്തി 15:28 വാക്യം വായിക്കാം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കും. ശാബത്ത് ആചരിക്കേണ്ടത് ആവശ്യമായിരുന്നെങ്കിൽ അവർക്ക് നിശ്ചയമായും അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുക്കുമായിരുന്നു. പുറജാതി ക്രിസ്ത്യാനികളെ ശാബത്ത് ആചരിപ്പാൻ നിർബന്ധിച്ചില്ലെന്ന് മാത്രമല്ല, യഹൂദ ക്രിസ്ത്യാനികളിൽ ശാബത്ത് ആചരിച്ചവരെ ശാസിക്കുകയും കൂടിയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിലും പിന്നെയും ന്യായപ്രമാണത്തെ വിടാതെ പിടിക്കുന്ന ചില യഹൂദന്മാർ അക്കാലത്തുണ്ടായിരുന്നു. കൃപയുടെ പ്രമാണം പൗലോസ് അവരെ മനസ്സിലാക്കി. ഗലാത്തി ലേഖന 4:9-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ എന്നിങ്ങനെ പറയുന്നത് ശബത്ത് നാളുകളും 7 ശബത്താണ്ടായ 7 സംവത്സരങ്ങൾ, അമാവാസികൾ മുതലായവയാണ്. അവയാണ് യഹൂദന്മാർ ആചരിച്ചു പോകുന്നത്. 1 ദിനവൃത്താന്തം 21:31 വാക്യം വായിക്കുക. ഈ നാളുകൾ, കാലങ്ങൾ മുതലായ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽ പെട്ടതാണെന്നും അവയെ പ്രമാണിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിച്ചതുപോലും വെറുതെയായി പോയില്ലേ എന്നുമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കൃപയുടെ പ്രമാണത്തെ പഠിച്ചിട്ട് പിന്നെയും ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ തുനിയുന്നത് വളരെ തെറ്റായ സംഗതിയാണ്. ശാബത്ത് കരാർ പറയുന്നത് പുറപ്പാട് പുസ്തകം 31:12 വാക്യത്തിൽ, നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളമാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ വാക്യം വെച്ച് തലമുറ തലമുറയായി ശാബത്ത് ആചരിക്കണമെന്നവർ പറയുന്നു. ശാബത്ത് ആചരിക്കുന്നവരെ, അല്ലെങ്കിൽ ശാബത്തുകാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഉൽപ്പത്തി 17:12 വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രതിയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം എന്ന് കാണുന്നില്ലേ? ഇത് തലമുറ തലമുറയായി ചെയ്യേണ്ടതല്ലേ? ഇതിന് നിത്യനിയമം എന്നാണ് ഉൽപ്പത്തി 17:7 കാണുന്നത്. ശബത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് പരിച്ഛേദന. നിങ്ങൾ എന്തുകൊണ്ട് പരിച്ഛേദന ഏൽക്കുന്നില്ല? അങ്ങനെ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ ആരംഭിച്ചാൽ അതിനുള്ള മറുപടി കേൾക്കുക. ഗലാത്യലേഖനം 5:2-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. എന്തെന്നാൽ പരിച്ഛേദന ഏൽക്കുന്നവർ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതിരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിൽ കാത്തിരിക്കുന്നു. ശാബത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ച തോറുമുള്ള ശബത്ത് മാത്രമല്ല. ലേവ്യ പുസ്തകം 25:1-2 വാക്യങ്ങൾ വായിക്കാം. 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം, അങ്ങനെയുള്ള 7 വർഷമാകുമ്പോഴുള്ള യോബേൽ സംവത്സരം, ഇവയെല്ലാം ശാബത്ത് എന്ന വാക്കിൽ ഉൾപ്പെടുന്നു. 7-ാം ദിവസത്തെ മാത്രം എടുക്കുകയും ഇതര ശബത്തുകളെല്ലാം നിഷേധിക്കുകയും ചെയ്യുവാൻ അവകാശമില്ല. മറ്റെല്ലാം നീങ്ങിപ്പോയെന്നും 7-ാം നാൾ മാത്രം നീങ്ങാതെ നിൽക്കുന്നു എന്നും പറയുവാനുള്ള യാതൊരു പ്രമാണവുമില്ല. ആകയാൽ ശാബത്ത് ആചാരക്കാരെ, പുതിയ നിയമത്തിൽ ശാബത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇനിയെങ്കിലും ഈ തിരുവചന സത്യം നിങ്ങൾ മനസ്സിലാക്കി ദൈവകൃപയിലേക്ക്, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരിക. ഈ വിഷയം സംബന്ധിച്ച് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയുള്ള ചില വിശ്വാസികൾ ശബത്ത്, പരിച്ഛേദന മുതലായ ന്യായപ്രമാണ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. കൊലോസ്യ ലേഖനം 2:16 വാക്യം വായിക്കുക. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ ചതിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. പഴയ നിയമ ചട്ടങ്ങളും ആചാരങ്ങളും ശബത്ത് ഉൾപ്പെടെ എല്ലാ ക്രിസ്തുവിന് മുൻകൂറും നിഴലുമായിരുന്നുവെന്ന് ഈ വേദഭാഗം വിളിച്ചറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 2:14 വായിക്കുമ്പോൾ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പൗലോസ് പറയുന്നു. ഒരാളെ ക്രൂശിക്കുമ്പോൾ അവൻ ലംഘിച്ച ചട്ടവും പൊതുജനങ്ങളുടെ അറിവിന് വേണ്ടി റോമൻ ഗവൺമെന്റ് ക്രൂശിന്മേൽ തറച്ചു വയ്ക്കുമായിരുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്, അതായത് ന്യായപ്രമാണം തറച്ചു. ന്യായപ്രമാണം നിറവേറ്റുവാൻ കഴിയാത്ത മനുഷ്യന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ന്യായപ്രമാണ ലംഘനങ്ങളുടെ ശിക്ഷ ക്രിസ്തു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞപ്പോൾ ശബത്തും നീങ്ങിപ്പോയി. അതുകൊണ്ട് ശബത്ത് ആചാരക്കാരെ, നിങ്ങൾ ഇനിയും ശബത്ത് ആചരിക്കണമെന്ന് വാദിക്കുന്നത് തിരുവചനത്തിൽ നിങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ല എന്ന് വിളിച്ചറിയിക്കുന്നു. പൊരുളായ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ നിഴലിനെ പിടിക്കാൻ പോകുന്നത് എന്തിന്? തിരുവചന സത്യങ്ങളിലേക്ക് മടങ്ങി വരൂ. ശാബത ആചരിക്കണമെന്ന് പറയുന്ന ഈ കൂട്ടർ ശരിയായി പറഞ്ഞാൽ അവർ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശബത്ത് ആചരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 20:8-11 വാക്യങ്ങളും പുറപ്പാട് 35:1-3 വാക്യങ്ങളും സംഖ്യാപുസ്തകം 15:32-36 വാക്യങ്ങളും സംഖ്യാപുസ്തകം 29:9-10 ഈ വാദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. അവിടെ ചുരുക്കമായി അത് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത്, അന്ന് ഒരു വേലയും ചെയ്യരുത്, വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്, വിറക് പെറുക്കരുത്, ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത രണ്ട് കുഞ്ഞാടിനെയും എണ്ണ ചേർത്ത് രണ്ടിടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം എന്നിങ്ങനെയാണ് ഈ വേദഭാഗങ്ങളിൽ കാണുന്നത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് 10 കൽപ്പനകളിൽ പറയുമ്പോൾ ശബത്ത് ആചാരക്കാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഈ നിലയിൽ നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. സംഖ്യാപുസ്തകം 15:32-35, പുറപ്പാട് പുസ്തകം 35:2 ഈ വേദഭാഗങ്ങളിൽ ശാബത്ത് ലംഘിക്കുന്നവന് മരണശിക്ഷ അനുഭവിക്കണം, അതായത് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതൊക്കെ നിങ്ങൾ പാലിക്കുന്നില്ല. ശിക്ഷ മാറിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ മറുപടി ശിക്ഷയ്ക്ക് അടിസ്ഥാനമായ നിയമവും മാറിപ്പോയി എന്നറിഞ്ഞുകൊള്ളുക. ശബത്ത് ലംഘനത്തിൻ്റെ ശിക്ഷ മാറിപ്പോയി എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ല. ശബത്ത് ആചരിക്കുന്ന നിങ്ങൾ ശബത്ത് ലംഘിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ കല്ലെടുത്ത് എറിയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എറിയാനൊക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാൽ ഞങ്ങളും ന്യായപ്രമാണം ആചരിക്കുന്നവരായി വരും. ക്രിസ്തു ഞങ്ങളെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. നാം ന്യായപ്രമാണത്തിന് അധീനരല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻമാർഗിക ജീവിതത്തോത് കുറഞ്ഞു പോയെന്നും മോഷണം, മോഹം മുതലായവയെല്ലാം ഇനി ആകാമെന്നും അർത്ഥമില്ല. വാസ്തവത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയുടെ അളവ് ഒന്നുകൂടി ഉയരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധിയുടെ നിയമം കൽപ്പലകയിലല്ല, ഉള്ളിൽ ഹൃദയപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി കേവലം ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവാൻ ബദ്ധപ്പെടുന്നവനേക്കാൾ വിശുദ്ധി പാലിപ്പാൻ കഴിയും. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ യഹൂദന്മാർ ശാബത്ത് വളരെ ബദ്ധപ്പെട്ട് കഷ്ടിച്ച് ആചരിച്ചതിനേക്കാൾ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ആഴ്ചപ്പെടുത്തിൻ്റെ 1-ാം നാൾ സ്വമനസാൽ അഥവാ കർത്തൃ ദിവസത്തെ വേർതിരിപ്പാൻ കഴിഞ്ഞു. ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അതിന് കാരണം. അപ്പോസ്തലന്മാർ ശാബത്ത് വിട്ടുകളഞ്ഞിട്ട് ആഴ്ചപ്പെടുത്തിൻ്റെ 1-ാം നാൾ ആരാധനയ്ക്കായി കൂടി വന്നത് ഇതിന് തെളിവാണ്. ഞായറാഴ്ച ഇതര ദിവസത്തേക്കാൾ വിശുദ്ധമാണെന്നോ ദൈവാരാധനയ്ക്കായി ആ ദിവസത്തെ ഉപയോഗിക്കണമെന്നോ പുതിയ നിയമത്തിൽ യാതൊരു കൽപ്പനയുമില്ല. യേശു അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും നിമിത്തം യേശു പുനരുത്വാനം പ്രാപിച്ച ആ ദിവസം കൽപ്പന ഒന്നും കൂടാതെ തന്നെ ആ ദിവസത്തെ ആ ദിവസം ആരാധനയ്ക്കായി വേർതിരിച്ചു. യോഹന്നാൻ 1:17 ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് നാം വായിക്കുന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നപ്പോൾ മോശയുടെ ന്യായപ്രമാണം നീങ്ങിപ്പോയി. ലൂക്കോസ് 2:22-24 വാക്യങ്ങളിൽ മോശയുടെ ന്യായപ്രമാണം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് ശുദ്ധമായിരിക്കണമെന്നും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം അർപ്പിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. മോശയുടെ ന്യായപ്രമാണവും കർത്താവിൻ്റെ ന്യായപ്രമാണവും ഇവിടെ പര്യായ പദങ്ങളായി കാണുന്നു. പ്രാക്കുഞ്ഞിനെ യാഗം കഴിക്കുന്നത് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ പെട്ട കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ശാബത്തുകാർ പറയുന്നത് മോശയുടെ ന്യായപ്രമാണമെന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു എന്നാണ്. അതിൽ മോശയുടെ പ്രമാണമാണ് നീങ്ങിപ്പോയത്, ദൈവത്തിൻ്റെ പ്രമാണം നീങ്ങിപ്പോയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ശാബത്തുകാരാ, മോശയുടെ പ്രമാണമെന്നും ദൈവത്തിൻ്റെ പ്രമാണമെന്നും രണ്ടെണ്ണം ഇല്ല. യെശയ്യാവിൻ്റെ പുസ്തകം 7:4 വാക്യത്തിൽ ഈ യെശയ്യാ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ യഹോവയ്ക്കും മോശയ്ക്കും വേറെ ന്യായപ്രമാണമുണ്ടെന്നർത്ഥമില്ല, മോശ മുഖാന്തരമുള്ള ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. ലൂക്കോസ് 2:22-24 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണമെന്നും കർത്താവിൻ്റെ ന്യായപ്രമാണമെന്നും പറഞ്ഞിരിക്കുന്നത് പര്യായ പദങ്ങളായി മനസ്സിലാക്കണം. ഇവിടെ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽപ്പെട്ട കാര്യമാണ് പ്രാക്കുഞ്ഞിനെ യാഗം കഴിക്കണമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ശാബത്ത് വിശ്വാസികളെ, ഈ യാഗം നിങ്ങൾ കഴിക്കുന്നില്ലല്ലോ. 2 ദിനവൃത്താന്തം 31:3 വാക്യത്തിലും ഹോമയാഗങ്ങളും മറ്റും യഹോവയുടെ ന്യായപ്രമാണത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ടും ശാബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായിട്ടും തന്നെ സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു. യഹോവയുടെ ന്യായപ്രമാണം ശാശ്വതമാണെന്നും അതിൽ ഉൾപ്പെട്ടതാണ് ശാബത്തെന്നും വാദിക്കുന്നവർ രാവിലെയും വൈകിട്ടുമുള്ള ഹോമയാഗങ്ങളും കഴിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. ശാബത്തുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണമല്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. എന്നാൽ ശാബത്ത് വിശ്വാസികളെ, ഗലാത്തി ലേഖനം 3:10 വായിക്കുക. എന്നാൽ അതിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഗലാത്യ ലേഖനം 4:21 വാക്യം, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവീൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാക്തത്വത്താലും ജനിച്ചിരിക്കുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന്, സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ചിന്തിക്കുക ശാബത്തുകാര, സീനായി മല ഇനിയും നമ്മുടെ അമ്മയല്ല, അവൾ അടിമകളെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ. നാമോ സ്വതന്ത്രയുടെ മക്കളായി വാക്തത്വത്താൽ ജനിച്ചിരിക്കുന്നു. സീനായി മലയിലെ നിയമത്തിന് നമ്മുടെ മേൽ ഇനിയും യാതൊരു കർത്തൃത്വവുമില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രയാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ശാബത്തുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അത് ഇസ്രായേലിനുള്ളതാണെന്നും ന്യായപ്രമാണ യുഗം മാറി കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ മേൽ യാതൊരു വിധത്തിലും ശാബത്ത് ചുമത്താവതല്ലെന്നും നാം മനസ്സിലാക്കി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നമ്മൾ കൂടി വരുന്നതിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കാം. അപ്പോസ്തല കാലത്ത് തന്നെ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ എന്നതിന് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. ഞായറാഴ്ച ശബത് അല്ല എന്നുള്ളത് നാം വ്യക്തമായി അറിഞ്ഞുകൊള്ളണം. ശബത്ത് ശനിയാഴ്ച തന്നെയാണ്. അതാരാലും ഒരിക്കലും മാറ്റി ഞായറാഴ്ച ആക്കാവുന്നതല്ല. ഞായറാഴ്ച തോറും നാം ദൈവത്തെ ആരാധിക്കുന്നത് അത് ശനിയാഴ്ച ശബത്ത് മാറ്റി ഞായറാഴ്ചയായി രൂപം കൊണ്ടതുകൊണ്ടല്ല. ഞായറാഴ്ച തോറും നാം ദൈവത്തെ ആരാധിക്കുന്നത് അത് ശനിയാഴ്ച ശബത്ത് മാറ്റി ഞായറാഴ്ചയായി രൂപം കൊണ്ടതുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കത്തുമില്ല. ഞായറാഴ്ച കൂടി വരവ് നമുക്ക് ശാബത ആചാരവുമല്ല, നമുക്കങ്ങനെ ആചരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോസ്തലപ്രവൃത്തി 20:7 വാക്യം വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേ ദിവസം പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംസാരിച്ച് പാതിരാ വരെയും പ്രസംഗം നീട്ടി. അപ്പോസ്തോലിക കാലത്ത് കർത്തൃമേശ ആചരിക്കുവാൻ കൂടി വന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയായിരുന്നു. 1 കൊരിന്ത്യർ 16:2 വായിക്കാം. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിനെ ആഴ്ചവട്ടത്തിന് 1-ാം തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. ഇവിടെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം തോറും സ്തോത്രാഴ്ച എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശാബത്ത് തോറും എടുക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം വിശ്വാസികൾ അക്കാലത്ത് കൂടി വന്നിരുന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുന്നത്. പുതിയ നിയമസഭയിൽ യാതൊരു നിലയിലും ശാബദാചാരം ആർക്കും തെളിയിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും അപ്പോസ്തലന്മാർ അപ്പം നിർക്കുവാൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം കൂടി വന്നു എന്ന് കാണുന്നതുകൊണ്ടും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം കൂടി വരുമ്പോൾ ധർമ്മശേഖരം നടത്തുന്നത് നല്ലതാണ് എന്ന് വായിക്കുന്നത് കൊണ്ടും നമ്മൾ ഞായറാഴ്ച കൂടി ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അന്നാണ് അവിടെ അവധി ദിവസം. അത് തെറ്റല്ല, ഏത് ദിവസവും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഫലസ്തീൻ നാട്ടിൽ ശനിയാഴ്ച ദിവസം ആ യഹൂദന്മാർ ശാബത്ത് ആചരിക്കുന്നുണ്ട്. അന്നവിടെ അവിടെ ക്രിസ്ത്യാനികൾ ഉള്ള പ്രിയപ്പെട്ടവർ ശനിയാഴ്ച അവധി ആയതുകൊണ്ട് ശനിയാഴ്ച ദിവസം അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് പ്രത്യേക ദിവസം ആരാധിക്കണമെന്ന് ഒരു നിയമം ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിട്ടില്ല. ഏത് ദിവസവും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവസഭയുമായി ഒരു ബന്ധവുമില്ലാത്ത യഹൂദാചാരമായ ശാബത്തിനെ വിട്ട് അപ്പോസ്തലന്മാർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം തോറും കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നു. നാമും യാതൊരു നിലയിലും ശാബത്തിന് പ്രാധാന്യം കൊടുക്കരുത്. ശാബത്തുകാരെ, നിങ്ങൾ സത്യം മനസ്സിലാക്കി ദയവായി മടങ്ങി വരും. യഹൂദന്മാരുടെ ശബത്ത് ഒരു ആരാധന ദിവസം ആയിരുന്നില്ല. നിങ്ങൾ പ്രത്യേകം അതിനെക്കുറിച്ച് പഠിക്കണം. ശാരീരിക വിശ്രമത്തിന് വേണ്ടിയുള്ള ദിവസം മാത്രമായിരുന്നു. ശബത്ത് എന്നതിൻ്റെ അർത്ഥം വിശ്രമം എന്നാണ്. ശബത്തിൽ സുന്നത ഗോകളിൽ കൂടുക പതിവായിരുന്നെങ്കിലും ശബത്തിനെ പറ്റിയുള്ള ദൈവകൽപ്പന അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ശബത്ത് കേവലം വിശ്രമത്തിനല്ലാതെ ദൈവാരാധനയ്ക്കോ കൂടിവരവിനോ ആയി ദൈവത്താൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദിവസമല്ലാത്തതിനാൽ ഇന്ന് നാം ശബത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ആർക്കും അവകാശപ്പെടാവുന്നതല്ല. ഞായറാഴ്ച കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണമെന്നും കർത്താവ് കൽപ്പിച്ചിട്ടില്ല. അന്ന് കൂടി വന്ന് ആരാധിച്ചതായി തെളിവുണ്ട്. അത് ശബത്ത് അഥവാ വിശ്രമത്തിനായിട്ടല്ല നാം ഞായറാഴ്ച ഗണിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ടും അപ്പോസ്തലന്മാർ അന്ന് കൂടി വന്നുകൊണ്ടും അന്ന് മിക്ക സ്ഥലങ്ങളിലും അവധി ആയതുകൊണ്ടും നാം കൂടി വരികയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വകയാണ്. തിരുനാമ മഹത്വത്തിന് വേണ്ടി ഏത് ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിന് ശാബത്ത് അല്ലെങ്കിൽ സ്വസ്ഥത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ യാതൊരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സമാധാന അനുഭവമാണ് യഥാർത്ഥ ശബത്താനുഭവം. എബ്രായർ 4:3 വിശ്വസ്തവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ഒരു വിശ്വാസി തൻ്റെ സ്വന്തം പ്രവൃത്തിയിൽ വിശ്രമിക്കുന്നു, ശബത് അനുഭവിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്നു. അങ്ങനെ ഏഴാം നാളിൽ വിശ്രമിക്കുക എന്ന പഴയ നിയമ ശാപത്തല്ല, അഥവാ നിഴലല്ല, ക്രിസ്തുയേശുവിൽ വിശ്രമിക്കുക എന്ന പുതിയ നിയമ ശബത്താണ് അഥവാ പൊരുളാണ് നമുക്കുള്ളത്. എബ്രായലേഖനം 4:9 വാക്യത്തിൽ ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒന്നാം ദിവസം, അതായത് ഉടൻ തന്നെ അവന് ലഭിക്കുന്ന വിശ്രമത്തിൻ്റെയും അഥവാ അവന് ലഭിക്കുന്ന സ്വസ്ഥതയുടെയും അനുഭവമാകുന്നു ശബത്ത്. ശബത്ത് കൂടാതെ ഇനി ഒടുവിൽ ലഭിക്കാനിരിക്കുന്ന വിശ്രമത്തിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട ശബത്തും ഉണ്ടെന്ന് ഓർക്കുക. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴേ ഒരു ശബത്ത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞു. എന്നാൽ ജീവിതയാത്രയുടെ ഒടുവിൽ നാം ഇനിയും നിത്യവിശ്രമത്തിൽ പ്രവേശിക്കും. ആ അനുഭവമാണ് എബ്രായലേഖനം 4:9 നാം വായിച്ചത്. ശാബത്തുകാരെ, പുതിയ നിയമം മുഴുവൻ വായിച്ചു നോക്കിയാലും ശബത്ത് പാലിപ്പാൻ ഒരു കൽപ്പനയും കണ്ടുപിടിപ്പാൻ സാധിക്കത്തില്ല. ക്രിസ്തു ശബത്ത് ലംഘിക്കുകയാണ് ചെയ്തത്. ശബത്ത് പാലിപ്പാൻ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ ആരും തന്നെ ശബത്ത് പാലിച്ചതായി കാണുന്നില്ല. അവരുടെ ലേഖനങ്ങളിൽ എങ്ങും ശബത്ത് പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ന്യായ പ്രമാണം കൊടുക്കുമ്പോൾ ഇസ്രായേലിന് മാത്രമായി കൊടുക്കപ്പെട്ട ഒരു പ്രത്യേക കൽപ്പനയായിട്ടാണ് ശബത്ത്. നെഹെമ്യാ പ്രവചനം 9:13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ സീനായി മലമേൽ ഇറങ്ങി ആകാശത്ത് നിന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായ പ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു. നിന്റെ വിശുദ്ധ ശബത്ത് നീ അവരെ അറിയിച്ചു. നിന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായ പ്രമാണങ്ങളും കൽപ്പിച്ചു കൊടുത്തു. എനിക്കും അവർക്കും ഇടയിൽ അടയാളമെന്നാണ് ശബത്തിനെ പറ്റി ദൈവം പറഞ്ഞിട്ടുള്ളത്. എസക്കിയേൽ പ്രവചനം 20:10-12 വാക്യങ്ങൾ വായിക്കുക. ന്യായ പ്രമാണം സീനായി മലയിൽ വെച്ച് കൊടുക്കപ്പെടുന്നുണ്ട്. ശബത്ത് എന്തെന്ന് മനുഷ്യവർക്ക് അറിഞ്ഞിട്ടില്ല. ഹാനോക്ക്, നോഗ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവർക്ക് ആർക്കും ശബത്തുണ്ടായിരുന്നില്ല. ഇസ്രായേലിന് 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. ഈ പെരുന്നാളുകളെല്ലാം ക്രിസ്തുവിന് മുൻകുറിയായിരുന്നു. പെസഹ പോലെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പോലെയും ആണ് ഇസ്രായേൽ ശബത്ത് ആചരിച്ചു വന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നിന്ന് പെസഹായോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളോ ആചരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ശബത്തും ആചരിക്കേണ്ട ആവശ്യമില്ല. കാരണം പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ക്രിസ്തുവിൽ നിറവേറി. അതുപോലെ ശബത്തും ക്രിസ്തുവിൽ നിറവേറിയിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നാം ഇന്ന് ശബത്ത് അനുഭവിക്കുന്നു. ഇനി നിത്യമായ ഒരു ശബത്തും നമുക്കുണ്ട്. പ്രവർത്തിച്ചുള്ള വിശ്രമമായിരുന്നു യഹൂദ ശബത്ത്. കൃപയാലുള്ള രക്ഷയല്ല, ക്രിയയാലുള്ള രക്ഷയാണ് ശബത്ത് കാണിക്കുന്നത്. ആകയാൽ പുതിയ നിയമത്തിൽ അഥവാ കൃപായുഗത്തിൽ ഈ ശബത്തിന് യാതൊരു സ്ഥാനവുമില്ല. ആ ശബത്ത് ഇന്ന് നമുക്ക് ക്രിസ്തുയേശുവിൽ ലഭിക്കുന്ന ശബത്ത് അനുഭവത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. ഇന്നൊരുവൻ ശബത്ത് ആചരിപ്പാൻ അവൻ പഴയ നിയമത്തിലേക്ക് തിരികെയാണ്. ഈ കൃപയെ നിഷേധിച്ച് ന്യായ പ്രമാണത്തെ സ്വീകരിക്കുകയാണ്. ആർക്കും ഈ അനുഭവം സംഭവിക്കാതിരിക്കട്ടെ. കൊലോസ്യലേഖനം 2:16 വാക്യം വായിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴൽ അത്ര എന്ന അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യലേഖനം 2:16 വാക്യത്തിൽ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. പഴയ നിയമം അക്ഷരത്തിൻ്റെ പ്രമാണമായിരുന്നു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അക്ഷരം കൊല്ലുന്നു, അതുകൊണ്ട് അത് മരണത്തിൻ്റെ പ്രമാണമായിരുന്നു. ക്രിസ്തു സ്വന്തം രക്തത്താൽ നമ്മെ ന്യായ പ്രമാണത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിലക്കി വാങ്ങി. ഇപ്പോൾ ന്യായ പ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ നാം അധീനരായിരിക്കുന്നത്. അക്ഷരത്തിൻ്റെ പ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രമാണമാണ് പുതിയ നിയമ വിശ്വാസി അനുസരിക്കേണ്ടത്. പുതിയ നിയമത്തിലെ പ്രമാണങ്ങളുടെ അക്ഷരമല്ല ആത്മാവാണ് നാം പരിഹരിക്കേണ്ടത്. കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കൊല്ലരുത് എന്ന് മാത്രമല്ല, സഹോദരനെ പകയ്ക്ക് പോലും അരുത് എന്നാണ് അർത്ഥം. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് മാത്രമല്ല, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്ക് പോലും വരുത് എന്നത്രേ പുതിയ നിയമത്തിൻ്റെ പ്രമാണം. അങ്ങനെ പുതിയ നിയമ വിശ്വാസി അനുസരിക്കേണ്ട പ്രമാണങ്ങൾ അതിൻ്റെ ആത്മാവിനെ അറിഞ്ഞ് അനുസരിക്കണം. പഴയ നിയമം അനുസരിക്കുന്നവൻ ആ അനുസരണത്താ ജീവിക്കും. പക്ഷേ ആർക്കും പഴയ നിയമം പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ പഴയ നിയമം എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു. പുതിയ നിയമം ജീവിക്കാനുള്ള പ്രമാണമല്ല, മറിച്ച് ജീവിച്ചവർക്ക് വേണ്ടിയുള്ള പ്രമാണമാണ്. പുതിയ നിയമം ജീവിക്കാനുള്ള പ്രമാണമല്ല, മരിച്ച് ജീവിച്ചവർക്ക് വേണ്ടിയുള്ള പ്രമാണമാണ്. രക്ഷിക്കപ്പെടാൻ വേണ്ടി അനുസരിക്കുകയല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവായ യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. ന്യായപ്രമാണം മുഴുവൻ നമ്മുടെ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി നാം രക്ഷിക്കപ്പെടുവാൻ ഒന്നും ചെയ്യേണ്ടതില്ല. ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷ സ്വീകരിക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. സ്നാനപ്പെടുന്നത് രക്ഷിക്കപ്പെടാനല്ല, രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക, വിശുദ്ധ ജീവിതം ചെയ്യുക തുടങ്ങിയവയും രക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസി അതെ അനുസരിക്കേണ്ടത് പുതിയ നിയമമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകൾ അനുസരിക്കേണ്ടയോ എന്ന ഒരു ചോദ്യം അതെ ആൾക്കാർക്ക് ഉന്നയിക്കാം. 10 കൽപ്പനകൾ എന്തൊക്കെയാണ്? 10 കൽപ്പനകൾ ഞാനൊന്ന് പറഞ്ഞു കേട്ടിരിക്കാം. 1, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുക. 2, വിഗ്രഹം ഉണ്ടാക്കരുത്. 3, ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 4, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 5, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. 6, കുല ചെയ്യരുത്. 7, വ്യഭിചാരം ചെയ്യരുത്. 8, മോഷ്ടിക്കരുത്. 9, കള്ളസാക്ഷ്യം പറയരുത്. 10, മോഹിക്കരുത്. ഈ 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ ദൈവം സീനായി മലയിൽ വെച്ച് 2 പലകകളിൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്ത പ്രമാണമാണ്, ഇസ്രായേലിന് കൊടുത്ത പ്രമാണമാണ് 10 കൽപ്പനകൾ. ന്യായപ്രമാണം നീങ്ങി പോയെന്ന് പറഞ്ഞാൽ ന്യായമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, 10 കൽപ്പനകളും അങ്ങനെയാണെങ്കിൽ നീങ്ങിപ്പോയല്ലോ എന്ന്. പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. 10 കൽപ്പനകളിൽ 9 പുതിയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വളരെ ഗൗരവമായിട്ടാണ് പുതിയ നിയമത്തിൽ അതേ പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20:1-17 വരെയുള്ള വാക്യങ്ങളിൽ ആണ് ആ 10 കൽപ്പനകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അതുപോലെ ആവർത്തന പുസ്തകത്തിലും നമുക്ക് ആ കൽപ്പനകളെക്കുറിച്ച് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഇതിൻ്റെ ഓരോ കൽപ്പനയും ഞാൻ എടുത്തു പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, നമുക്ക് നോക്കാം. 1, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. പുറപ്പാട് 20:3. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 22:37 യേശു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും 1-ാമത്തതുമായ കൽപ്പന. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒന്നുകൂടെ ശക്തമായി ഈ കൽപ്പനയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ കൽപ്പനയെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ അനുസരിക്കണം. ഇനി 2-ാമത്തെ കൽപ്പന, വിഗ്രഹം ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകം 20:4. പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 5:21 നാം ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിപ്പീൻ എന്ന് വായിക്കുന്നു. ഒന്ന് വരുന്ന 10:14 വാക്യത്തിൽ അതുകൊണ്ട് പ്രിയരെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ എന്ന് നാം വായിക്കുന്നു. 2 Corinthians 6:16 ദൈവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നേക്കാൾ ഈ വിഷയം സംബന്ധിച്ച് ഒന്നുകൂടെ ശക്തിയേറിയാണ് നമ്മുടെ കർത്താവ് അതേ പുതിയ നിയമത്തിൽ പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നു. പൗലോസും യോഹന്നാനും പറഞ്ഞിരിക്കുന്നു. ഈ 3 കൽപ്പന, എൻ്റെ ദൈവമായ യഹോവയുടെ നാമം വെറുതെ എടുക്കരുത്. 20:7. ഇതിനെക്കുറിച്ച് കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കാം. മത്തായി സുവിശേഷം 5:33-37 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്. അതവൻ്റെ പാദപീഠം, യെരുശലേമിനെ കൊണ്ടരുത്. അത് മഹാരാജാവിൻ്റെ നഗരം. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ഒരു രോമം വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവേ ഉവേ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നോക്കണമേ, പഴയ നിയമത്തിൽ ന്യായപ്രമാണം അഥവാ 10 കൽപ്പന കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ഗൗരവമായും ശക്തമായും കർത്താവ് ഈ കൽപ്പനകളെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഇനി നാലാമത്തെ കൽപ്പനയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. പുറപ്പാട് പുസ്തകം 20:8 ഇത് ചെയ്യാൻ പുതിയ നിയമത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരും ഇതിനെ ലംഘിച്ചതായി കാണുന്നു. 10 കൽപ്പനകളിൽ 9 കൽപ്പനകളെക്കുറിച്ചും പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ ഗൗരവമായി, അതേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നേക്കാൾ കുറച്ചുകൂടെ ശക്തമായി പ്രസ്താവിച്ചിരിക്കുന്ന 3 കൽപ്പനകളെക്കുറിച്ച് കേട്ടു. ബാക്കിയുള്ള കൽപ്പനകളും അതേ രീതിയിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. എന്നാൽ 4 കൽപ്പനയായ ശബത്ത് നാളിനെ കുറിച്ച് അത് പ്രമാണിക്കാനോ അത് ആചരിക്കാനോ അതിനെ ശുദ്ധീകരിക്കാനോ ഒന്നും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തോലന്മാരും പറഞ്ഞിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരും ശബത്ത് നാളിനെ ലംഘിക്കുകയായിരുന്നു ചെയ്തത്. ഏറ്റവും കൂടുതൽ ലംഘിച്ചത് നമ്മുടെ കർത്താവാണ്. കാരണം അതിനൊരു പ്രാധാന്യവും കർത്താവ് കൊടുത്തില്ല. പുതിയ നിയമത്തിൽ ശബത്തിനെ പ്രമാണിപ്പാൻ തക്കുന്ന ഒരു നിയമവും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ശബത്തുകാരെ, ഇനിയെങ്കിലും എൻ്റെ ഈ പ്രസംഗം കേട്ട് നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടായി ദൈവകൃപയിലേക്ക്, ദൈവവചനത്തിൻ്റെ പ്രമാണത്തിലേക്ക്, അക്ഷരത്തിൻ്റെ പ്രമാണമല്ല ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ക്ഷണിക്കുന്നു. ഇനി 5 കൽപ്പന, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. പുറപ്പാട് പുസ്തകം 20:12. എഫേസ്യ ലേഖനം 6:1-2 വാക്യം വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാമെന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് നാം വായിക്കുന്നു. ഈ കൽപ്പനയെക്കുറിച്ചും പുതിയ നിയമത്തിൽ ഒന്നുകൂടെ എടുത്ത് ശക്തമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നാം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. 6 കൽപ്പന, കുല ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20:13. ഇത് സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 5:21-22 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. നോക്കണമേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൽ അതേ കൊടുത്ത കൽപ്പനയേക്കാൾ ഈ കൽപ്പന കർത്താവ് എടുത്തു പറയുമ്പോൾ എന്തുമാത്രം പ്രാധാന്യം കൊടുത്ത് അതിനേക്കാൾ ഗൗരവമായി കർത്താവ് ഈ കാര്യം പറഞ്ഞിരിക്കിയാൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനുസരിപ്പാൻ്റെ ഗുണം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഏഴാമത്തെ കൽപ്പന, വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് 20:14. ഇത് സംബന്ധിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നു നോക്കാം. മത്തായി സുവിശേഷം 5:27 27-28 വാക്യങ്ങളിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ തക്ക കഴിവുള്ളവരാണ്. വ്യഭിചാരം ചെയ്യരുതെന്നാണ് കൽപ്പന, പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ 7-ാമത്തെ കൽപ്പന. എന്നാൽ കർത്താവ് പറയുന്ന അങ്ങനെയല്ല, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനല്ല ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ നോക്കണമേ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനയെ എടുത്തുകൊണ്ട് അതിനേക്കാൾ എത്ര ഗൗരവമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ കൽപ്പന സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ഈ കൽപ്പന അനുസരിപ്പാൻ തക്കൊണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി 8-ാമത്തെ കൽപ്പന, മോഷ്ടിക്കരുത്. പുറപ്പാട് പുസ്തകം 20:15 വാക്യം. ഇത് സംബന്ധിച്ച് എഫേസ്യ ലേഖനത്തിൽ 4:28 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു നോക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. നോക്കണമേ, പുതിയ നിയമത്തിൽ ഈ കൽപ്പന വന്നപ്പോൾ മോഷ്ടിക്കരുത് എന്ന് മാത്രമല്ല, അവിടെ ചെയ്യേണ്ട കാര്യം അതേ കൈകൊണ്ട് അധ്വാനിച്ച് മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ തക്കവണ്ണം നല്ലത് പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണമേ, ഇപ്പം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നേക്കാൾ ഈ കൽപ്പന എത്ര വലിയ പ്രാധാന്യം കൊടുത്താണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോഷ്ടിക്കരുതെന്ന് മാത്രമല്ല, ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണമെന്ന്. ഇനി 9-ാമത്തെ കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. പുറപ്പാട് പുസ്തകം 20:16 വാക്യം. ഇതിനെ സംബന്ധിച്ച് മത്തായി സുവിശേഷം 19:18 വാക്യം, കർത്താവ് എന്ത് പറയുന്നു നോക്കാം. പഴയ നിമിത്തിൽ കള്ളസാക്ഷ്യം പറയുന്നതാണ് 9-ാമത്തെ കൽപ്പന. മത്തായി 19:18 കർത്താവിൻ്റെ അരിക്കൽ ഒരാൾ ചോദിക്കുകയാണ്, ഏവ ന്യായ അതേ ഒരു പ്രമാണി കർത്താവിനെ കാണാമെന്നാ. അവനോട് കർത്താവ് സംസാരിക്കുകയാണ്. അവൻ ചോദിച്ചു, ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഏവ, നീ ന്യായ പ്രമാണത്തിൽ ഉള്ളത് അനുസരിക്കാൻ പറഞ്ഞപ്പോൾ അത് ഏത് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അതാ അപ്പോൾ കർത്താവ് ഈ കൽപ്പനയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നു, കള്ളസാക്ഷ്യം പറയരുത്. ഇനി 10-ാമത്തെ പ്രമാണം, 10-ാമത്തെ കൽപ്പന, മോഹിക്കരുത്. പുറപ്പാട് പുസ്തകം 20:17 വാക്യം. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ യാക്കോബ് അപ്പോസ്തോലൻ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1:15 വാക്യത്തിൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. യാക്കോബ് 1:14 വായിച്ചേ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹിക്കരുതെന്ന് പഴയ നിമിത്തം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ പറയുമ്പോൾ മോഹിക്കാൻ പാടില്ല, അഥവാ മോഹിച്ചാൽ അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയാണ്, അത് പാപം പിന്നെ മുടുത്തിട്ട് മരണത്തെ പെറുകയാണ്. എന്നിട്ട് അതേ ഈ യാക്കോബ് പറയുന്നു, പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം നീങ്ങിപ്പോയി, നമ്മുടെ കർത്താവ് കാൽവറിയിൽ സകലവും നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ 10 കൽപ്പന മാറിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അതേ കയറി പിടിക്കേണ്ട ആവശ്യമില്ല. 10 കൽപ്പനയെക്കുറിച്ച് പഴയ നിമിത്തിൽ പറഞ്ഞിരിക്കുന്നേക്കാൾ പുതിയ നിയമത്തിൽ കർത്താവ് എപ്രകാരം പറഞ്ഞിരിക്കുന്നു അതുപോലെയാണ് നാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ ആചാരങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാതെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ നിവർത്തിപ്പാൻ തക്കണം. നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ശാബത്തുകാരെ, നിങ്ങൾ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. പഴയ നിയമത്തിലേക്ക് പോകുന്ന പരിപാടി നിർത്തിയിട്ട് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ അനുസരിപ്പാൻ തക്കണം. നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കാൻ തക്കണം പോവുകയാണ്. 2 കൊരിന്ത്യർ 3:6 ഇങ്ങനെ വായിക്കുന്നു, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, പഴയ നിയമ ന്യായ പ്രമാണം അക്ഷരത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷന്മാരായിട്ടാണ് ഞങ്ങളെ ആക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണം കൊല്ലുന്നു, എന്നാൽ പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രമാണം ആത്മാവിൻ്റെ ശുശ്രൂഷയായതിനാൽ അത് ജീവിപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് ന്യായ പ്രമാണം കൊടുത്തപ്പോൾ അതേ നമ്മൾ വായിക്കുന്നു, സീനായ് പർവ്വത്തിൻ്റെ അടിവാരത്ത് വെച്ച് 3000 പേര് കൊല്ലപ്പെട്ടു. എന്നാൽ കൃപയുടെ പ്രമാണം പുതിയ നിയമത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ പ്രമാണം കൊടുത്തു കഴിഞ്ഞപ്പോൾ, പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേര് ജീവിപ്പിക്കപ്പെട്ടു. 7-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 3:7 എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നായ മോശയുടെ മുഖത്തെ സിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ശിക്ഷാപതിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയ ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ്സിമിത്തം ഒട്ടും തേജസ്സില്ലാതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾക്ക് വെളിപ്പെടുന്നുവെന്ന് 2 കൊരിന്ത്യർ 3:3 വായിക്കുന്നു. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പളിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. 1 കൊരിന്ത്യർ 3:4 വായിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവീൻ, പുതിയ നിയമ പ്രമാണത്തിലേക്ക് മടങ്ങി വരുവീൻ. കർത്താവ് പറഞ്ഞത് അനുസരിപ്പാൻ തക്കൊള്ളണം. കർത്താവും അപ്പോസ്തലന്മാരും അതേ പറഞ്ഞതും അപ്പോസ്തലന്മാർ പ്രമാണിച്ചതും നടപ്പിൽ വരുത്തതുമായ ഉപദേശക്രമം അനുസരിച്ച് പോകുവാൻ ശാബത്തുകാരെ നിങ്ങൾ തുനിവീൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ശാബത് ആചരിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം നിങ്ങൾ അവരെ കേൾപ്പിക്കുക. പുതിയ നിയമത്തിൽ ശബത് ആചരിപ്പാൻ തക്കൊണ്ണം ഒരു പ്രമാണമില്ല. അതേപ്പറ്റി പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണ് ശാബദാചാരം. 9 കൽപ്പനകളെക്കുറിച്ചും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാബത്തിനെക്കുറിച്ച് കർത്താവ് അതിനെ ലംഘിക്കുകയും അതുപോലെ തന്നെ അത് പ്രമാണിക്കാൻ തക്കണം ശ്രമിക്കുന്നവരെ അപ്പോസ്തലന്മാർ ശാസിക്കുകയുമാണ് ചെയ്തത്. ആകയാൽ ഈ തിരുവചന സത്യം മനസ്സിലാക്കി ദൈവക്കുറിപ്പിക്കനുസരിച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷ പുതിയ നിയമ ശുശ്രൂഷയ്ക്കനുസരിച്ച് പുതിയ നിയമ പ്രമാണമനുസരിച്ച് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. ഈ CD തയ്യാറാക്കുവാൻ വേണ്ടി പല പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. എം വി ചെറിയാൻ സാർ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. വേറെ പലരുടെയും ആ പുസ്തകങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ട് തയ്യാറാക്കിയ ഒരു CD. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും ദുരുപദേശത്തിലേക്ക് പോകാതെ ദൈവകൃപയിലേക്ക് ദൈവവചന അടിസ്ഥാന നിലനിർത്താൻ തക്കണം എല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.